thinking about an expression that is found in the Acts of the Apostles.
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഉള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗത്തെ കുറിച്ച് കുറെ നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്.
I believe that is a thing that is to distinguish us from all other people.
നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റെല്ലാവരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കേണ്ട ഒരു കാര്യം ആ ഭാഗത്ത് കാണുവാൻ കഴിയും.
You know, many Christians are afraid of showing that they are distinct from other people because it looks as if it's spiritual pride.
Pala Christian vishwasigale sambandhichathollam chuttumulla janangalil ninnum avar vyathyastharana ennu chindikkuvano parayuvano avarku madiyana karanam adu aathmika nigalamana ennu thettisarikkappettengilo.
Jesus was completely distinct from all other people.
Nammude karthavaya yeshu bhoomiyil irunnappol mattella janangalil ninnum avadunna thigachum vyathyasthanayirunnu.
And yet he was the humblest man who walked on the earth.
എന്നാൽ അതേ സമയത്തു തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വിനയമുള്ളവനും നമ്മുടെ കർത്താവ് യേശുവായിരുന്നു.
He used to tell people words like this, you're from earth, I'm from heaven.
കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ സംസാരിച്ച പദങ്ങൾ നാം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഭൗമികരാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്.
And do you know that that is the place to which God has brought us in Christ?
നമ്മെ പിതാവായ ദൈവം ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരിടത്തേക്കാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ?
The difference between heavenly minded people and earthly minded people is tremendous.
സ്വർഗീയ മനസ്സുള്ളവരും ഭൗമികമായ മനസ്സുള്ളവരും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്.
And throughout the scripture the Lord wants his people to be distinct. We are called a separated people.
തിരുവേദത്തിൽ ഉടനീളം ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ വ്യത്യസ്തതയുള്ള തനിച്ചു പാർക്കുന്ന ഒരു ജനമായിരിക്കണം എന്ന് തന്നെയാണ്.
We have an expression in Kerala particularly called separated assemblies.
പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ടല്ലോ, വേർപെട്ട വിശ്വാസികൾ.
But unfortunately that only means separated from the Marthoma or the Jacobite or the CSI.
നിർഭാഗ്യവശാൽ ആ പദം കൊണ്ട് ഇന്ന് പൊതുവെ മനസ്സിലാക്കുന്നത് മർത്തോമയിൽ നിന്നോ ഓർത്തഡോക്സ് സഭയിൽ നിന്നോ മറ്റേതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് വേർപെട്ടവരെന്ന് മാത്രമേ
ഉള്ളൂ.
എന്നാൽ തിരുവചനത്തിൽ വേർപെട്ടവരായിരിക്കണം തന്റെ ജനമെന്ന് പറയുമ്പോൾ അതല്ല അർത്ഥമാക്കുന്നത്. പാപത്തിൽ നിന്ന് വേർപെട്ടവരെന്നാണ് അതിന്റെ പ്രധാന ലോകത്തിന്റെ ആത്മാവിൽ നിന്നും വേർപെട്ടവർ എന്ന് അതിനർത്ഥമുണ്ട്.
Separated from the values of this world.
ഈ ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും വ്യത്യസ്തർ എന്ന് അതിനർത്ഥമുണ്ട്.
Separated from attachment to this earth.
ഈ ലോകത്തോടുള്ളതായിരിക്കുന്ന ഹൃദയത്തിന്റെ പറ്റിച്ചേറലിൽ നിന്നും വിടുവിക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം.
If you are not separated like that.
ആ നിലയിൽ നിങ്ങൾ വേർപെട്ടവരല്ലെങ്കിൽ,
to say that we are separated from dead denominations is absolutely worthless.
നിർജീവമായ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ വേർപെട്ടവരാണ് എന്ന് മാത്രം അവകാശപ്പെടുന്നത് തികച്ചും അർത്ഥശൂന്യമായ കാര്യമാണ്.
In fact it can be a tremendous deception to think that we are better than them.
അവരെക്കാളൊക്കെ നാം മെച്ചമാണ് എന്ന് ആ നിലയിൽ നാം ചിന്തിച്ചാൽ അതൊരു യഥാർത്ഥ ചതിവായിരിക്കും.
I personally met Roman Catholics who are far more separated from the world than a lot of people in our churches.
നമ്മുടെയൊക്കെ സ്ഥലം പല സ്ഥലം സഭകളിലുമുള്ള വിശ്വാസികളെക്കാളും ലോകത്തിന്റെ ആത്മാവിൽ നിന്നും തികച്ചും വേർപെട്ട ക്രിസ്തീയ വിശ്വാസികളെ ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ കണ്ടിട്ടുണ്ട്.
So it's not a question of being in any particular denomination.
ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിൽ ആയിരിക്കുന്ന പ്രശ്നമല്ല വേർപാടെന്ന് പറയുന്നത്.
Jesus said you are the light of the world.
കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്.
And you know the difference between light and darkness.
വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം.
When you go down a dark road, you know immediately if there is a light there.
നാം ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇത്തിരി വെളിച്ചം കണ്ടാൽ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാം.
So distinct, so far away you can see it. There is a light burning there.
ആ വെളിച്ചം, ഇരുട്ടിൽ പ്രകാശിക്കുന്ന ആ നേരിയ വെളിച്ചം വളരെ ദൂരെ നിന്ന് പോലും വ്യക്തമാണ്.
It's the exact opposite of darkness.
അത് വെളിച്ചത്തിന് നേരെ എതിരായിട്ടുള്ള സ്വഭാവമാണ്.
Jesus, when he said, I am the light of the world,
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ,
his whole way of life, thinking, ambitions, everything was so completely opposite to what everybody in the world was interested in.
ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരും ചിന്തിക്കുകയും താൽപര്യപ്പെടുകയും ചെയ്യുന്നതിൽ നിന്നും തികച്ചും എതിർ ദിശയിലുള്ള ചിന്താ മനോഭാവങ്ങൾ ആയിരുന്നു കർത്താവിനെ ഭരിച്ചിരുന്നത്.
Then he said, as long as I am in the world, I am the light of the world, he said in John 9:5.
യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ തുടർന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
But he's gone now.
എന്നാൽ ഇന്ന് കർത്താവ് ആക്ഷരികമായി ലോകത്തിലില്ല.
And he told us in Matthew 5:14, now you are the light of the world.
മത്തായി സുവിശേഷം 5:14 കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞത് കർത്താവ് ഇവിടെ ഇല്ലാത്ത ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ഇന്ന് വർത്തമാനകാലത്ത് ആരാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് ചോദിച്ചാൽ എനിക്ക് മടികൂടാതെ ഉത്തരം പറയേണ്ടി വരും, ഞാനാണ് ലോകത്തിന്റെ
വെളിച്ചം.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് അതല്ലേ.
ബട്ട് മോസ്റ്റ് ക്രിസ്ത്യൻസ് won't take that challenge because their lives are so worldly. There is not much difference between them and the people in the world.
Karthava Yesu Christu uyarthiya aa velluvili mikka kristiya vishwasigalum ettedukkilla kaaranam avarude jeevitham athra aalam kuranjathaanu athra aalam illatha jeevithamaanu.
And it's because we don't want to be separated from the world that we always try to be hesitate to use that expression that we are the light of the world.
Logathil ninnum യഥാർത്ഥ അർത്ഥത്തിൽ വേർപെട്ടിരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറഞ്ഞ ആ സത്യത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് മടിയുള്ളത്.
ബട്ട് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഈവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഗോഡ് വാണ്ടഡ് ഹിസ് പീപ്പിൾ ടു ബി കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദി അദർ പീപ്പിൾ ഇൻ ദി വേൾഡ്.
നാം ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ തന്റെ ജനം ലോകത്തിലെ ഇതര ജാതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചു.
സോ here in Acts of the Apostles chapter 1
ivide apostolmarude pravartigal 1-aam adhyayathil
and we read in verse 22
22-aam vakyathil nam ingane vaikunnundu.
Acts 1 verse 22 we read an expression called witnesses of his resurrection.
അവിടെ നാം 22-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്, ഞങ്ങൾ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി തീരണം.
You know, the most wonderful event that ever took place in the history of man was the resurrection of Jesus Christ.
മാനവ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമായിരുന്നു.
That's what makes Christianity different from all the other religions in the world.
ക്രിസ്തീയ മാർഗ്ഗത്തെ ലോകത്തിലെ ഇതര മതവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് യേശുവിന്റെ പുനരുത്ഥാനമാണ്.
Not that we preach a higher standard of holiness or higher standard of love or any such thing.
സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും കുറച്ചുകൂടി ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരം നാം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത.
But that the one who started the Christian faith conquered death and is alive today.
ക്രിസ്തീയ വിശ്വാസത്തിന്റെ ക്രിസ്തീയ മാർഗത്തിന്റെ തുടക്കക്കാരനായ കർത്താവായ യേശു ക്രിസ്തു മരണത്തിന്റെ ശക്തിയെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രിസ്തീയതയെ വ്യത്യസ്തമാക്കുന്നത്.
Your calling and my calling is to be a witness to the fact that Jesus Christ is alive.
നിങ്ങളുടെയും എന്റെയും വിളി എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായിരിക്കാനാണ്.
People who observe me closely must recognize that the Jesus I believe in is alive.
എന്നെ ശ്രദ്ധിച്ച് അടുത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഉൾബോധ്യം ഉണ്ടാകുവാൻ ഇടയാകണം, യേശു ക്രിസ്തു ഇന്ന് ഉയർത്ത് ജീവിക്കുന്നവനാണെന്ന്.
That I am in touch with somebody who they cannot see and I cannot see but who is living.
എനിക്കോ അവർക്കോ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഇന്നും ജീവിക്കുന്ന ഒരുവൻ ഉണ്ട് എന്നുള്ള സാക്ഷ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം.
You know, now in military warfare people carry these walkie-talkies where they are always in touch with headquarters and they are told where to go, what to do exactly.
ഇന്ന് ലോകത്തിലെ പട്ടാള ജീവിതത്തിലെ സാധാരണ കാണുന്ന ഒരു ചിത്രമാണ് ഈ യുദ്ധമുന്നണിയിലായിരിക്കുന്നവര് അവരൊരു വോക്കി ടോക്കി സംസാരിക്കുവാനുള്ള ഒരു ഉപകരണം എപ്പോഴും കയ്യില് പ്രവർത്തനക്ഷമമായി കൊണ്ടു നടക്കും. അവരുടെ കേന്ദ്രവുമായിട്ട് അവർ നിരന്തരം സജീവ ബന്ധത്തിലാണ്.
It's permanently fixed into their helmets now. They're always, even the ordinary soldier has got a earphone by which he's always hearing his commander.
അമേരിക്കൻ സൈനികരുടെയൊക്കെ ചിത്രം നാം കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഹെൽമെറ്റിൽ തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഇയർഫോണുകളുണ്ട്. അവരുടെ പട്ടാളത്തിന്റെ കേന്ദ്ര സ്ഥാനവുമായിട്ട് നിരന്തരം ബന്ധത്തിലാണ് ഓരോ പടയാളി. അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവർ പോവുകയല്ല
ചെയ്യുന്നത്.
മരിച്ചുപോയതായിരിക്കുന്ന ഒരു സേനാനിയുമായിട്ടല്ല അവരുടെ ബന്ധം. ജീവിക്കുന്ന അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയുന്ന ഒരുവനുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പട്ടാളത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ഒരു ബോംബ് ശത്രു ഇട്ട് അവരുടെ കമാൻഡർ മരിച്ചുപോയെന്ന് വരികിൽ പിന്നീട് അവർക്ക് ശബ്ദം കേൾക്കുവാൻ
കഴിയില്ല.
മിക്ക ക്രിസ്ത്യാനികളും ഈ തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവര് ഒന്നും കേൾക്കുന്നില്ല.
അവരുടെ
ജീവിതത്തിന്റെ ദിശകളെ നിർദ്ദേശിക്കുന്ന ദൈവശബ്ദം അവർ ഒരിക്കലും കേൾക്കുന്നില്ല.
ഡൂയിങ് മെനി തിങ്സ് ഫോർ ദ ലോർഡ്.
കർത്താവിനായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്.
ഗിവിങ് ഔട്ട് ട്രാക്ട്സ് ആൻഡ് വിറ്റ്നസിങ് ആൻഡ് ട്രൈയിങ് ടു ഗാദർ മീറ്റിംഗ്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് തിങ്സ്.
സുവിശേഷ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും അവസരം കിട്ടും യേശുവിനെ സാക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാകാം. പക്ഷേ അവർ ദൈവശബ്ദം കേൾക്കുന്നില്ല.
ലൈക്ക് ഇൻ ദ ഹൗസ് ഇൻ ബെഥനി, മാർത്ത വാസ് വെരി ബിസി റോളിംഗ് ഔട്ട് ദി ചപ്പാത്തീസ് ആൻഡ് കുക്കിംഗ് ദി റൈസ് ആൻഡ് ദി കറി ആൻഡ് ഓൾ ദാറ്റ്. Doing so many things for the Lord.
ബെഥാന്യയിലെ ലാസറിന്റെ ഭവനത്തിൽ ഒരു സമയത്ത് നാം കാണുന്നത് പോലെ മാർത്ത വളരെ ശുഷ്കാന്തിയോടെ പ്രവൃത്തിയിലായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കുകയും യേശുവിന് ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അവൾ വളരെ വ്യാപൃതയായിരുന്നു.
She would have thought that the Lord would have appreciated that, just like you think the Lord is appreciating all your activity.
ഇന്ന് ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ വളരെ താൽപര്യത്തോടെ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾ പലരും ചിന്തിക്കുന്ന പോലെ മാർത്തയും വിചാരിച്ചു കാണും ആ പ്രവൃത്തികളെയൊക്കെ കർത്താവ് അഭിനന്ദിക്കുന്നുണ്ടെന്ന്.
I'm doing so much for the Lord.
കർത്താവിനായിട്ട് ഞാൻ എന്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്.
She came to the Lord and the Lord said, "You're worried about all types of things. I'm not interested in all."
മാർത്ത യേശുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുകയാണ്.
You know, Martha, what is the most important thing in life?
പ്രിയ സഹോദരി, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ സഹോദരി മറിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. അവൾ എന്റെ ശബ്ദത്തിന് ചെവി തന്നുകൊണ്ടിരിക്കുകയാണ്.
45 years in my life, God has consistently said to me, one thing is needful, never forget that.
ക്രിസ്തീയ ജീവിതത്തിന് കഴിഞ്ഞ 45 വർഷമായി തുടർമാനമായി കർത്താവ് എന്നോട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു കാര്യമേ ഏറ്റവും പ്രാധാന്യമുള്ളതുള്ളൂ
എന്നാണ്.
എന്റെ വിശ്വാസ സ്നാനത്തിന് ശേഷം മുതൽ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ സന്ദേശമാണ്, നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അധ്വാനിക്കുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം.
ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദി ബൈബിൾ ബിഗിൻസ് വിത്ത് ഗോഡ് സെഡ് ഗോഡ് സെഡ് ഗോഡ് സെഡ് ഗോഡ് സെഡ് എവ്രി ഡേ.
തിരുവചനത്തിന്റെ ആദ്യത്തെ താളിൽ തന്നെ നാം തുടർച്ചയായി കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവം കൽപ്പിച്ചു, ദൈവം കൽപ്പിച്ചു, ദൈവം കൽപ്പിച്ചു.
There was a need for plants and trees to come up on the earth, but nothing happened till God said it.
ഭൂമിയിലെ പാടി ശൂന്യമായി ഇരുന്ന ഭൂമിയിലെ വൃക്ഷലതാദികൾ മുളച്ചു വരേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ദൈവം കൽപ്പിക്കുന്നതുവരെ സംസാരിക്കുന്നതുവരെ ഭൂമിയിൽ ഒന്നും സംഭവിച്ചില്ല.
And it didn't come up on its own.
ഈ വൃക്ഷലതാദികളൊക്കെ സ്വന്തമായ നിലയിൽ മുളച്ചു വന്നതല്ല.
It didn't decide on the first day, I think we should, it's time for us to come up.
ഒന്നാമത്തെ ദിവസം ആയപ്പോൾ ഇവിടെയുള്ള വൃക്ഷങ്ങളൊന്നും തീരുമാനിച്ചില്ല, ഞങ്ങൾക്ക് മുളച്ച് വെളിയിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു, ഞങ്ങൾ വെളിയിൽ വരണമെന്ന്. സൃഷ്ടിപ്പിന്റെ മൂന്നാമത്തെ ദിവസം വരെ അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു അവയ്ക്ക് ഭൂമിയിൽ രൂപം കൊള്ളുവാൻ.
The whole secret of the beauty of the earth in Genesis chapter 1 is one thing: the earth listens.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ വളരെ സുന്ദരമായിരിക്കുന്ന ഒരു ഭൂമിയെ ദൈവം സൃഷ്ടിച്ചെടുത്തു. അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഭൂമി തനിയെ തന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുവാൻ ശ്രമിക്കാതെ ദൈവശബ്ദത്തിനായിട്ട് ചെവി കൊടുക്കുകയും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു.
I have been saved from so much of wastage time in my life because I have tried to listen. What is God saying to me?
എന്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ ധാരാളം സമയം പാഴായി പോകാതിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുള്ളതിന്റെ രഹസ്യം ദൈവത്തിന്റെ ഇഷ്ടം ആലോചന എന്താണെന്ന് ശ്രദ്ധിക്കുവാനുള്ള ചെവികൾ എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.
Some of you may think, oh, brother Zach is so gifted, wherever he goes he gets up and speaks, people are blessed. It's not true.
നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, സഹോദരൻ സാക് പൊന്നിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്, ഏത് മീറ്റിംഗിന് ഏത് സ്ഥലത്ത് പോയി എഴുന്നേറ്റെന്ന് സംസാരിച്ചാലും അവന് സംസാരിക്കാൻ വചനങ്ങളുണ്ട്, അതുകൊണ്ടാണ് അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന്.
I have learned through the years, if I go where God doesn't want me to go, there is no blessing.
എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഞാൻ പഠിച്ച വിലപ്പെട്ട പാഠങ്ങളിൽ ഒന്നിതാണ്, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയി സംസാരിച്ചാൽ ഒരു അനുഗ്രഹവും അഭിഷേകവും ഉണ്ടാകില്ല.
Blessing is not resident in me, it's in God.
അനുഗ്രഹം എന്ന് പറയുന്നത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നല്ല, അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവമാണ് അനുഗ്രഹത്തിന്റെ കാരണക്കാരൻ.
ഈവൻ ജീസസ് ഡിഡ്ന്റ് ഗോ എനിവേർ വേർ ഹി വാണ്ടഡ്.
യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെ അങ്ങ് പോവുകയല്ലായിരുന്നു.
വൺസ് ദേർ വാസ് എ ഗ്രേറ്റ് റിവൈവൽ ടേക്കിംഗ് പ്ലേസ് ആൻഡ് പീപ്പിൾ ടോൾഡ് ഹിം സ്റ്റേ ഹിയർ വി നീഡ് യു. ഹി സെഡ് നോ, ഐ ഹാവ് ഓൾറെഡി കോൺടാക്ടഡ് ദ ഫാദർ, ഹി ടോൾഡ് മീ ടു ഗോ സംവെയർ.
അന്നൊരിക്കൽ ഒരിടത്ത് യേശുവിന്റെ ശുശ്രൂഷാഫലമായി ഒരു വലിയ ഉണർവ് തുടങ്ങിയ സമയത്ത് ആളുകൾ അവനെ നിർബന്ധിച്ചു, അവിടെ ഇവിടെ തന്നെ താമസിക്കണം നീ. പക്ഷെ യേശു പറഞ്ഞു, എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ സമയമായി. പിതാവിന്റെ ശബ്ദം കേട്ടു.
ദ ഹോൾ സീക്രട്ട് ഓഫ് ജീസസ് ലൈഫ് വാസ് വാട്ട് വി റീഡ് ഇൻ ജനസിസ് 1. ഹി ഹേർഡ് വാട്ട് ഗോഡ് വാസ് സെയിംഗ്.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്ന അതേ പ്രമാണമാണ് യേശുവിന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം.
വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ ആൻഡ് ഓൾ അദർ പീപ്പിൾ.
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും ലോകത്തിലെ ഇതര മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഇറ്റ്സ് നോട്ട് ദാറ്റ് വി റീഡ് ദ ബൈബിൾ ആൻഡ് ദേ റീഡ് സം അദർ ബുക്ക്സ്.
നാം ബൈബിൾ വായിക്കുന്നവരാണ്, അവർ വേറെ ഏതോ മതഗ്രന്ഥം വായിക്കുന്നു എന്നുള്ളതാണോ വ്യത്യാസം?
നോ, വി സിംഗ് ടു എ ക്രൈസ്റ്റ്. മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ഈവൻ ടച്ച് വിത്ത് ദിസ് ക്രൈസ്റ്റ്. ദേ സിംഗ് ടു മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ഈവൻ ടച്ച് വിത്ത് ദ ക്രൈസ്റ്റ് ടു ഹും ദേ സിംഗ് ഓൺ സൺഡേ മോർണിംഗ്.
നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകരും ഏതൊരു ക്രിസ്തുവിന് വേണ്ടിയാണോ അവർ ഞായറാഴ്ച പാട്ട് പാടുന്നത്, ആ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്തവരാണ്.
ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ ഓഫ് ദ ക്രിസ്ത്യൻ ഈസ് ഹി ഈസ് എ വിറ്റ്നസ് ടു ദ ഫാക്ട് that his savior is alive. He can talk to him, he can hear him, he can have him with him.
ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തമായിരിക്കുന്ന അടയാളം എന്താണെന്ന് വെച്ചാൽ, അവൻ ഏതൊരു യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ഏതൊരു ക്രിസ്തുവിനെ കുറിച്ച് പാടുന്നു, അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്, അവൻ ജീവിക്കുന്നവനാണെന്ന് അവൻ അറിയാം.
And this is what the apostles always testified.
അപ്പോസ്തലന്മാർ എല്ലായ്പ്പോഴും സാക്ഷിച്ചിരുന്നത് ഈ വസ്തുതയാണ്.
See chapter 2, Acts 2:32.
അപ്പോ ചില പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 32-ാം വാക്യം ശ്രദ്ധിക്കുക.
God has raised him from the dead and we are witnesses of that.
ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു.
Chapter 3:15.
മൂന്നാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
God raised him from the dead and we are witnesses of that.
അവനെ, ഈ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു.
That is what they were witnesses to throughout.
തുടർമാനമായിട്ട് ഈ വസ്തുതയ്ക്ക്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് അവർ സാക്ഷികളായിരുന്നു.
When they raised the man who was lame,
മുടന്തനായിരിക്കുന്ന ഒരുവനെ അവർ ഉയർപ്പിച്ച സന്ദർഭം നോക്കുക.
It is because Jesus is alive that he does such things even today.
അവർ പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ഈ മുടന്തൻ എഴുന്നേറ്റത്, യേശു ഇന്നും ജീവിക്കുന്നു, ആ യേശുവിന്റെ ശക്തിയാണ് ഇവനെ എഴുന്നേറ്റത്.
They always wanted to prove one thing in their life, not that they were great preachers, but that Jesus was alive.
അപ്പോസ്തലന്മാരും ആദിമ ശിഷ്യന്മാരും അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഇതായിരുന്നു, അവർ വലിയ പ്രസംഗികളാണ്, വരപ്രാപ്തരാണെന്നുള്ളതല്ല, അവരുടെ രക്ഷകനായ യേശു ഉയർത്തെഴുന്നേറ്റവനാണ് എന്നുള്ളതായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പത്രോസിനെയും യോഹന്നാനെയും നാം കാണുന്നു. അവർ ആ കാലഘട്ടത്തിലെ വലിയ മത നേതാക്കന്മാർ, അക്ഷരാഭ്യാസമില്ലാത്ത ഈ സാധാരണ മുക്കുവരെ നോക്കി,
they saw the tremendous confidence these people had.
ഈ മനുഷ്യർക്കുള്ളതായിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന ആത്മധൈര്യം, ഉറപ്പ് അവർ ശ്രദ്ധിച്ചു.
They also saw they were uneducated, untrained people.
അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്നു എന്ന് മതമേധാവികൾ ശ്രദ്ധിച്ചു.
Normally, uneducated, untrained people do not have confidence in the presence of highly educated, trained people.
സാധാരണ ലോകത്തിൽ സംഭവിക്കാറുള്ളത്, ഉന്നത കുലജാതരും അഭ്യസ്തവിദ്യരുമായിരിക്കുന്നത് നടുവിൽ പഠിപ്പില്ലാത്തവരും വേണ്ടവണ്ണം അഭ്യസിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുകയില്ല.
യു നോ, ഐ മീൻ, യു സീ യുവർസെൽഫ്, യു സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സംവൺ ഹൂ ഈസ് ഹൈലി ക്വാളിഫൈഡ് ഇൻ ദ വേൾഡ് ആൻഡ് യു ഫീൽ സോ സ്മാൾ ആൻഡ് ഡോണ്ട് ഫീൽ ലൈക്ക് സേയിംഗ് എനിതിങ്.
ലോകപ്രകാരം വളരെയധികം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നാം ചെറിയവരായി തോന്നുന്നു, നമുക്ക് സംസാരിക്കാൻ തന്നെ ധൈര്യമില്ല.
What is it that gave Peter and John this tremendous confidence?
പത്രോസിനും യോഹന്നാനും ഈ വലിയ ധൈര്യം നൽകുവാൻ
കാരണമെന്താണ്?
അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും എന്നാണ് നാം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമായിരുന്നു എന്നും അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരുടെ ധൈര്യം അവരെ ഒരു കാര്യം മനസ്സിലാക്കിച്ചു. എന്താണെന്ന് അറിയാമോ? അവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു. ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങളെ തികച്ചും വ്യത്യസ്തരാക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്.
ജീസസ് ഇസ് വിത്ത് യു.
ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണത്.
യു മസ്റ്റ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്.
നിങ്ങളുടെ ഉള്ളിൽ ആ പ്രാഗൽഭ്യം, ആ ധൈര്യം സദാ ഉണ്ടായിരിക്കണം.
ഇഫ് വി ഡോണ്ട് ഹാവ് ദാറ്റ്, വി ആർ വേസ്റ്റിംഗ് അവർ ടൈം ആസ് എ ചർച്ച്.
ആ നിലയിലുള്ള ഒരു ഉറപ്പ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഇല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതം പാഴാക്കുകയാണ്.
You know, we talk about the New Testament pattern of the church. That's why we have separated from other denominations.
Nam idara nirjeevamaya kristiya sabha vibhagangalil ninnum verpettu veroru loka pradeshika sabha aayirikkunnathinte kaaranam pudhiya niyama vyavasthayilulla sabha venam adukondano.
What do we glory in?
Appol nam endilana
New Testament pattern
oru pudhiya niyama സഭയുടെ മാതൃക എന്ന് പറയുമ്പോൾ എന്തിലാണ് നാം പുകഴുന്നത്?
Supposing you saw me standing here with a white robe and with a, what do they call it, putting around the neck with a red little scarf and a cross here and a cross here, what do you think? What's happened to Brother Zach?
ഞാൻ ഇവിടെ ഇന്ന് രാവിലെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നേരത്തെ എന്നെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പുതിയൊരു വേഷത്തിലാണെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലെ തിരുമേനിമാരുടെ വേഷത്തിൽ ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾ എന്ത് വിചാരിക്കും?
ഓ, yes, backslidden.
നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം പിന്മാറ്റക്കാരനായി കഴിഞ്ഞു.
ബിക്കോസ് ന്യൂ ടെസ്റ്റമെന്റ് പാറ്റേൺ ഈസ് യു ഡ്രസ് ലൈക് ഓർഡിനറി ബട്ട് ഷർട്ട് ആൻഡ് പാന്റ്.
പുതിയ നിയമ മാതൃക എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മുടെ സാധാരണ സഹോദരങ്ങൾ ധരിക്കുന്ന പോലെയുള്ള ഷർട്ടും പാന്റും അല്ലെ ഷർട്ടും മുണ്ടും ഒക്കെ ധരിക്കുന്നതാണ്.
ഐ സേ ഫ്രം നൗ ഓൺ യു കോൾ മീ പാസ്റ്റർ സാക്ക്.
അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗമധ്യേ പറയുകയാണെന്നിരിക്കട്ടെ, സഹോദരൻ എന്നൊക്കെ വിളിച്ചത് മതി, ഇനി നാളെ മുതൽ എന്നെ പാസ്റ്റർ സാക്ക് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് വിചാരിക്കും?
Definitely. I am a backslider. I have gone back to the Old Testament.
നിങ്ങൾ പരസ്യമായി പറഞ്ഞാലും ഇല്ലെന്ന് വരിയിലും നിങ്ങൾ അന്നേരം തീരുമാനിക്കും സഹോദരൻ സാക്ക് പിന്മാറി കഴിഞ്ഞു, അവൻ പഴയ നിയമത്തിലായി ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയും.
Or if you have a prayer book, now we say, I read something and then you read something.
നമ്മൾ ഒരു ആരാധനക്രമം നാളെ മുതൽ അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങാനിരിക്കട്ടെ.
CSH
പള്ളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചിലർ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, അവർ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ.
What is our understanding of New Testament pattern?
ഈ പുതിയ നിയമ മാതൃക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് നാം ഗ്രഹിച്ചിരിക്കുന്നത്?
Some type of song, some type of book, that is our understanding of most people.
പ്രത്യേക തരത്തിലുള്ളതായിരിക്കുന്ന വസ്ത്രധാരണം, പ്രത്യേക തരത്തിലുള്ള പ്രസംഗ രീതി, പാട്ട് പുസ്തകം, ഇതൊക്കെയാണോ?
We glory that our leaders don't wear special dress, don't call themselves pastor, and we don't have any prayer book.
നമ്മൾ പലരും പ്രശംസയായിട്ട് പുകഴ്ചയായിട്ട് കരുതുന്ന കാര്യം എന്താണ്? ഞങ്ങളുടെ ആത്മീയ നേതാക്കന്മാരൊന്നും പ്രത്യേക സ്പെഷ്യൽ വേഷങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനാക്രമം ബുക്കൊന്നുമില്ല, അതാണോ നാം കരുതുന്നത്?
ന്യൂ ടെസ്റ്റമെന്റ് പാറ്റേൺ, വി ആർ ലെഡ് ബൈ ദി സ്പിരിറ്റ്.
പുതിയ നിയമ മാതൃകയുള്ള ക്രിസ്തീയ സഭയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ഞങ്ങൾ അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയോ തയ്യാറെടുപ്പോ നടത്തുന്നില്ല. ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ്, ആളുകളെ ബോറടിപ്പിക്കുകയാണെന്ന് അറിയാതെ.
This is what we think is New Testament pattern.
പുതിയ നിയമ മാതൃക എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് നമ്മിൽ പലരും ധരിച്ചിരിക്കുന്നത്.
It's all rubbish.
അതൊക്കെ വെറും മിഥ്യാധാരണകളാണ്.
Now I will show you New Testament pattern.
പുതിയ നിയമത്തിന്റെ മാതൃക എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം.
1 Corinthians 14.
ഒന്ന് കൊരിന്ത്യർ 14-ാം അധ്യായം.
It speaks there about the time when we come together in a church in verse 26.
14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം സഭയായി കൂടി വരുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്.
23. The whole church assembles together.
26 മുതൽ 33 വരെ 23-ാമത്തെ വാക്യത്തിൽ സഭയൊക്കെ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പുതിയ നിയമ മാതൃകയിലുള്ള സഭയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൂടി വരുന്ന സഭ കൂടി വരുമ്പോൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചാൽ നിങ്ങൾ പുതിയ നിയമ സഭയാണെന്നല്ല സന്ദർശകർ കരുതുന്ന, നിങ്ങൾ ഒരു ഭ്രാന്താലയം നടത്തുകയാണെന്ന് കരുതും.
ഇറ്റ്സ് ദ ബൈബിൾ.
അത് ബൈബിൾ തന്നെ എഴുതിയിരിക്കുന്നതാണ്.
പീപ്പിൾ കം ടു ഔർ ചർച്ച് ഇൻ ബാംഗ്ലൂർ ആൻഡ് സേ, ഓ, വി ആർ നോട്ട് ഓൾ സ്പീക്കിംഗ് ഇൻ ടങ്സ്.
ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ സഭയിൽ ആരെങ്കിലും സന്ദർശനത്തിന് വരികയാണെന്നിരിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും മീറ്റിംഗിൽ അന്യഭാഷയിൽ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നോ നോ നോ, ദേ സേ യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്.
നിങ്ങൾ
അക്യൂസേഷൻസ്.
അങ്ങനെ സന്ദർശകരായിട്ട് വരുന്ന ചിലര് ഞങ്ങൾക്കെതിരെ പറയുന്നതായിരിക്കുന്ന ആരോപണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല. അതിനെ ഞാൻ അവരോട് ചിലരോട് പറയാറുള്ള മറുപടി ഇതാണ്, ഞങ്ങളുടെ സഭ ഒരു ഭ്രാന്താലയമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി അന്യഭാഷയിൽ സംസാരിക്കാത്തത്.
ലൈക് പോൾ സെയ്ഡ്, ഐ'ഡ് റാദർ സ്പീക്ക് 5 വേർഡ്സ് ഇൻ എ നോൺ ലാംഗ്വേജ് ദാൻ 10,000 വേർഡ്സ് ഇൻ എൻ അൺനോൺ ടങ് ഇൻ പബ്ലിക്.
പൗലോസ് പറഞ്ഞ വചനം, തിരുവചനത്തിലെ വചനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സഭയിൽ പരസ്യമായി അന്യഭാഷയിൽ 1,000 വാക്കുകൾ ഉച്ചരിക്കുന്നതിനേക്കാൾ മനസ്സിലാകുന്ന 5 വാക്കുകൾ പറയാനാണ് എനിക്ക്
താല്പര്യം.
എന്നാൽ അതേ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ രഹസ്യത്തിൽ സഭയിൽ വെച്ചല്ല, നിങ്ങളെക്കാൾ ഒക്കെ അധികം അന്യഭാഷകൾ സംസാരിക്കുന്നവനുമാണ്.
But in that church, instead of just speaking in tongues to show people that we have got the gifts of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ വരങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഉപേക്ഷിച്ചിട്ട്
and do what the Bible says here.
ദൈവവചനം നമ്മുടെ സഭ കൂടി വരുമ്പോഴത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്
ശ്രദ്ധിച്ചാൽ, anointed spirit of prophecy is in the church.
സഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഉള്ളതായിരിക്കുന്ന പ്രവചന ശുശ്രൂഷ ഉണ്ടെങ്കിൽ
24 different brothers get up and prophesy in the anointed spirit of God.
24 വാക്യത്തിൽ നാം കാണുന്ന പോലെ അഭിഷിക്തരായിരിക്കുന്ന വിവിധ സഹോദരന്മാർ എഴുന്നേറ്റ് പ്രവചിക്കുന്നുവെങ്കിൽ, ഒരു അവിശ്വാസി നിങ്ങളുടെ മീറ്റിംഗിൽ കടന്നു വന്നാൽ,
or man who doesn't believe in the gifts of the spirit comes in,
ആത്മവരമില്ലാത്ത അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ വന്നാൽ,
he sits there and he's convicted.
അവന് അവിടെ ഇരിക്കുകയും അവന് പാപബോധമുണ്ടാകുകയും ചെയ്യുന്നു. തന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിവായി വരുന്നു. തന്റെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന രഹസ്യങ്ങൾ വെളിവായി വരുന്നു എന്ന് നാം കാണുന്നു. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അവൻ കവിണുവീണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഏറ്റുപറയുന്നു.
That is the mark of the New Testament church, that God is here.
പുതിയ നിയമ സഭയുടെ തെറ്റിപ്പോകാത്ത ലക്ഷണം ഞാൻ പറയാം, ദൈവ സാന്നിധ്യമാണ് ആ ലക്ഷണം.
The presence of Jesus is there in the church.
യേശുവിന്റെ സാന്നിധ്യം സഭയിലുണ്ട് എന്നുള്ളതാണ് ഒരു സഭയെ പുതിയ നിയമ സഭയാക്കുക.
That has been my longing whenever I have preached, wherever I have preached.
ഞാൻ എപ്പോഴൊക്കെ എവിടെയൊക്കെ ദൈവവചനം സംസാരിച്ചിട്ടുണ്ടോ എന്റെ ഹൃദയത്തിന്റെ വാഞ്ചിയതായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഈ കാര്യത്തിലാണ്. ഈ വചനത്തിന്റെ
അടിസ്ഥാനത്തിൽ
കർത്താവിന്റെ പ്രസംഗത്തെക്കുറിച്ച് സഭാജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എന്റെ പ്രസംഗത്തെ അവർ പുകഴ്ത്തി പറയുന്നത് എനിക്ക് വിഷയമല്ല, അതിനെ അവർ വിമർശിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല.
ഐ വോണ്ട് പീപ്പിൾ ഹു കം ടു മൈ മീറ്റിംഗ് ടു റെക്കഗ്നൈസ് ദേ മെറ്റ് വിത്ത് ഗോഡ്.
ഞാൻ സംസാരിക്കുന്ന മീറ്റിംഗിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഈ കാര്യം ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയണം. ദൈവ സാന്നിധ്യം അവർക്കവിടെ അനുഭവിക്കുവാൻ കഴിഞ്ഞു.
One of the greatest challenges to me in the Old Testament was the burning bush.
പഴയ നിയമത്തിൽ എന്റെ ഹൃദയത്തെ നിരന്തരം വെല്ലുവിളിക്കുന്നതായിരിക്കുന്ന ഒരു രംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, മോശ അഭിമുഖീകരിച്ച ആ കത്തുന്ന മുൾപടർപ്പാണ്.
That bush was like all the other bushes except that it was burning.
മരുഭൂമിയിലുള്ള മറ്റ് മുൾച്ചെടികളെ പോലെ തന്നെയായിരുന്നു ഈ മുൾച്ചെടിയും. പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു, അത് കത്തിക്കൊണ്ടിരുന്നു.
Many times I have wept and prayed, Lord, make me like that burning bush.
അനേക തവണ ഞാൻ ദൈവസന്നിധിയിൽ ഹൃദയം തീർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ അതുപോലെ കത്തുന്ന ഒരു മുൾച്ചെടിയാക്കി എന്നെ ഈ മരുഭൂമിയിൽ
നിർത്തണമേ.
ലോകത്തിന്റെ പ്രശംസയോ ധനമോ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Make me like a burning bush that people who listen, come by me will stop and say, Hey, this is different.
എന്റെ അടുത്തൂടെ കടന്നു പോകുന്ന ആളുകൾ, എന്നെ സമീപിക്കുന്നവര് അവരുടെ യാത്ര നിർത്തി ഒരു നിമിഷം ശ്രദ്ധിക്കുവാൻ, എന്താണ് ഇത് എന്ന് നിന്റെ സാന്നിധ്യം ഓർ തിരിച്ചറിയുന്ന ഒരു ജീവിതം.
This is a different type of Christian.
ഇത് വ്യത്യസ്തനായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്.
This is a different type of preacher.
ഇത് വ്യത്യസ്തനായിരിക്കുന്ന ഒരു പ്രസംഗിയാണ്.
This is a different type of church.
ഇത് വ്യത്യാസമുള്ള ഒരു സഭയാണ്.
Not because we shout louder.
നാം മറ്റ് സഭകളിൽ കേൾക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ നാം
ആരാധിക്കുന്നതുകൊണ്ടല്ല.
സഭ കൂടി വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അന്യഭാഷയിൽ നിയന്ത്രണമില്ലാതെ സംസാരിച്ച് ഒരു ഭ്രാന്താലയം പോലെ സഭയാക്കി തീർക്കുന്നതുകൊണ്ടല്ല.
ലൈക്ക് ഇറ്റ് സേസ് ഹിയർ ഇൻ സ്ക്രിപ്ചർ.
തിരുവചനത്തിൽ ഇവിടെ നാം ശ്രദ്ധിച്ചതുപോലെ,
കർത്താവിന്റെ
സാന്നിധ്യം അവിടെ അവരുടെ എനിക്ക് സ്പർശിപ്പാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിലാണ്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഒരുവനെ കൊണ്ട് പറയുന്നതാണ്. യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഇതിനേക്കാൾ നല്ല ഒരു സാക്ഷ്യം നമുക്ക് എങ്ങനെ നൽകുവാൻ കഴിയും?
I can live on this earth and people who come in touch with me know one thing, that Jesus is alive. I've succeeded, otherwise I'm a failure.
ഈ ഭൂമിയിൽ എന്റെ ജീവിതം കൊണ്ട് എന്റെ കർത്താവായ യേശുക്രിസ്തു ഒരു ജീവിതം എന്ത്?
More important than trying to convince them that Christ died for their sins, I am interested in also convincing them that Christ rose from the dead.
കർത്താവായ യേശു അവരുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നവരെ ബോധ്യപ്പെടുത്തുവാൻ എനിക്കുള്ള ഉത്സാഹത്തെക്കാൾ അധികം യേശു ഇന്ന് ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ളവർ അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിങ്ങളുടെയും
താല്പര്യം
നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏത്
വ്യക്തിയും
നിങ്ങൾ അതിനൊരു വലിയ പ്രസംഗിയാകേണ്ട ആവശ്യമില്ല. കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു നല്ല ട്യൂബ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബൾബ് എന്തുമാത്രം ശബ്ദമുണ്ടാക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമൊന്നുമില്ല. ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് കത്തുന്നു എന്നുള്ള വസ്തുത എല്ലാവരും ശ്രദ്ധിക്കുന്നു. യേശു ജീവിക്കുന്നു എന്നുള്ള നമ്മോട് അടുത്ത് വരുന്നവരൊക്കെയും ആ കാര്യമാണ് തിരിച്ചറിയേണ്ടത്. യേശു ജീവിക്കുന്നു എന്നുള്ള സത്യം.
ജീസസ് ഇസ് അലൈവ്.
യേശു ജീവിക്കുന്നു.
See, in the Old Testament, if you read in the book of Exodus,
പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്.
There was this pattern of the tabernacle given us in chapter 25 to chapter 39.
25-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ പുറപ്പാട് പുസ്തകത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ടതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു.
And you can make a tabernacle exactly like that today.
ഇന്ന് തിരുവചനത്തിൽ വളരെ വിശദമായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതുപോലെ തന്നെയുള്ള ഒരു
There's one thing you cannot reproduce, and that's the fire on top of the tabernacle, the fire of God's presence.
അതേ നിലയിലുള്ള സമാഗമന കൂടാരം ഇന്ന് നമുക്ക് ഉണ്ടാക്കുവാൻ സാധ്യമാണ്, പക്ഷേ അവിടെ ഉള്ള ദൈവ തേജസ്സിനെ ആർക്കും ഉളവാക്കുവാൻ കഴിയുകയില്ല.
That was the thing that distinguished that tabernacle from every other building on the face of the earth.
ലോകത്തിലുള്ളതായിരിക്കുന്ന മറ്റ് എല്ലാ കെട്ടിടങ്ങളെയും കെട്ടിടങ്ങളിൽ നിന്നും ഈ ദൈവത്തിന്റെ മന്ദിരത്തെ വ്യത്യസ്തമാക്കിയത് ഈ ദൈവ തേജസ്സാണ്.
Nothing else. Otherwise it looked like a very ordinary building.
ആ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ തേജസ് മാറ്റി നിർത്തിയാൽ അനാകർഷകമായ മറ്റേതെങ്കിലും ഒരു കൂടാരത്തെ പോലെയായിരിക്കും സമാഗമന കൂടാരം.
Most of the other buildings around were much more impressive.
വാസ്തവം പറഞ്ഞാൽ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന മറ്റ് കെട്ടിടങ്ങളൊക്കെ ഈ കൂടാരത്തെക്കാളും കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് ആകർഷകമാണ്.
Some of you feel so inferior and so weak because you're not educated or you're from some low class of society.
നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെങ്കിലും ഒരു വിധത്തിലുള്ള അപകർഷതാബോധവുമായി ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ പോലെ അഭ്യസ്ത വിദ്യരല്ല. സമൂഹത്തിൽ നിങ്ങൾ താണ നിലവാരത്തിലുള്ളവരാണ്. ആ ചിന്തകളുണ്ടോ?
And so many other feelings of inferiority. Lots and lots of believers I've seen who have a tremendous sense of inferiority.
ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അനേക വിശ്വാസികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ളതായിരിക്കുന്ന അപകർഷതാബോധം അവർ കുറഞ്ഞവരാണെന്നുള്ള ചിന്തയുമായി ജീവിക്കുന്നവരാണ്.
I am not so educated. I don't have a big job.
ഞാൻ അത്ര വിദ്യാസമ്പന്നനല്ല. എനിക്ക് ഒരു നല്ല ജോലിയില്ല.
My house is so small. Or so many feelings of inferiority.
എന്റെ വീട് ചെറിയ വീടാണ്, പല കാര്യങ്ങളിൽ ഞാൻ കുറഞ്ഞവനാണ്, ഇങ്ങനെയുള്ള അപകർഷ ബോധത്തിന്റെ ചിന്തകൾ.
The tabernacle was like that. Very, very unimpressive.
ദൈവത്തിന്റെ സമാഗമന കൂടാരത്തോട് ചോദിച്ചു നോക്കി മറ്റ് കെട്ടിടങ്ങളെക്കാൾ പലതുകൊണ്ടും അനാകർഷകമായിരിക്കുന്ന ഒരു കൂടാരമായിരുന്നു. എന്നാൽ ഈ കൂടാരത്തെ വ്യത്യസ്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവത്തിന്റെ തീയാണ് അതിനെ വ്യത്യസ്തമാക്കിയത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിനെ വ്യത്യസ്തമാക്കിയത്.
You may be the lowest class of society, the most uneducated, illiterate person. If the presence of God is with you, it will make you like a light in the midst of darkness.
ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ലാത്ത സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ പിറന്നവനാണ് നീ എന്ന് ഒരിക്കലും ദൈവ സാന്നിധ്യം നിന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കും എന്ന സത്യം നീ അറിയണം.
And it's because you don't have the presence of God. That's why you're inferior.
ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം നിന്നെ ഭരിക്കാത്തതുകൊണ്ടാണ് ഈ അപകർഷത ബോധം ആ ചിന്തയുമായി നീ ജീവിക്കുന്നത്.
We had a children's meeting in Bangalore some years ago.
ചില വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തിയത് ഓർക്കുന്നു.
I was speaking to those children.
ഈ കുഞ്ഞുങ്ങളോട് ഞാൻ അവിടെ സംസാരിച്ച സമയം,
And I said, you children in school, you admire the student who comes first in the class.
സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ ക്ലാസ്സിൽ ഒന്നാമനാകുന്ന കുട്ടികളെ നിങ്ങൾ വളരെ വളരെ നിങ്ങൾ ബഹുമാനത്തോടെ നോക്കാറില്ലേ?
Or the one who wins the 100 meters in the race or the high jump or something like that.
അതുപോലെ തന്നെ മത്സരങ്ങളിലെ കായിക മത്സരങ്ങളിലെ 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമനോ അല്ലെങ്കിൽ ഹൈ ജമ്പിൽ ഒന്നാമനോ ആകുന്ന കുട്ടിയെ നിങ്ങൾ വളരെ അഭിനന്ദിക്കാറില്ലേ?
So I read them all the words.
അവർക്ക് ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിച്ചു.
ദാനിയേലിന്റെ
പ്രവചനം 4 നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ അവരെ വായിച്ചു കേൾപ്പിച്ചത്. 35 വാക്യം.
Where it says, all the inhabitants of the earth are accounted as nothing. Daniel 4:35.
ദാനിയേലിന്റെ പ്രവചനം 4:35 വാക്യത്തിൽ
all the inhabitants of the earth are accounted as nothing.
സ്വർഗത്തിലെ ദൈവം സർവഭൂവാസികളെയും പൂജ്യമായി എണ്ണുന്നു, നാസ്തിയായി എണ്ണുന്നു.
What, how does God look at all the inhabitants of the earth?
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ദൈവം
സീറോ
അവരെ കാണുമ്പോൾ എന്തായിട്ടാണ് കാണുന്നത്? വലിയ പൂജ്യങ്ങൾ, ചെറിയ പൂജ്യങ്ങൾ.
So I called one little girl.
ഞാൻ ഒരു കൊച്ചു മോളെ മുമ്പിലോട്ട് വിളിച്ചു.
I said, now imagine, she's the one who came first in the class.
ക്ലാസ്സില് 1st പരീക്ഷയിൽ എത്തിയ കുട്ടിയാണ് അവൾ എന്ന് വിചാരിക്കുക. പൂജ്യം, വലിയൊരു പൂജ്യം എഴുതിയ ഒരു ബോർഡ് അവളുടെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടു. ക്ലാസ്സില് ഏറ്റവും ഒടുവിലത്തെ റാങ്ക് കിട്ടിയ കുഞ്ഞിനെ ഞാൻ വിളിച്ചു, അങ്ങനെയാണെന്ന് വിചാരിച്ചു. അവന്റെ കഴുത്തിലും പൂജ്യം എന്ന് പറഞ്ഞ ഒരു ബോർഡ് തൂക്കിയിട്ടു. നൂറ് മീറ്റർ ഓട്ടം മാത്രമല്ല, ക്രോസ് കൺട്രി ഓട്ടത്തിനും ഹൈജമ്പിനും 1st ഒരു കായിക താരം, വളർന്നു വരുന്ന കായിക താരത്തെ വിളിച്ചിട്ട് ഇതുപോലെ
പൂജ്യം. അപ്പോഴ്
കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കഴുത്തേല് ഇപ്പൊ ഈ ബോർഡ് തൂക്കുന്നതിന് മുമ്പ് ചോദിച്ചു, ഇവന് എന്തുവാ നമ്മൾ കൊടുക്കേണ്ടത്?
അണ്ടർസ്റ്റാൻഡ് ദിസ് വാസ് വെരി ക്വിക്ക്ലി. ദേ സെഡ് സീറോ.
നമുക്ക് മനസ്സിലാകുന്നതിൽ എളുപ്പം, കുഞ്ഞുങ്ങൾക്ക് ഈ വാക്യം വായിച്ചാൽ മനസ്സിലാകും. അവർ ചോദിച്ചു, അവന്റെ കഴുത്തേൽ എന്താ തൂക്കേണ്ടത്? പൂജ്യം,
സീറോ.
ഒരു പൂജ്യം അവന്റെ കഴുത്തേലും.
The chap who finished last, who came in after everybody came in the race, zero.
ഓട്ടത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഓടി എത്തിയ കുട്ടിക്കും പൂജ്യം തന്നെ കൊടുത്തു.
Then I said, what do you think I should put around my neck? Great preacher.
അവരോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ കഴുത്തിൽ ഞാൻ ഈ പൂജ്യം ഇട്ടല്ലോ, വലിയ പ്രസംഗിയായിരിക്കുന്ന എന്റെ കഴുത്തേൽ എന്തോ ഇടേണ്ടത്?
Children are bold. They said zero.
അവർക്ക് നമ്മൾ പ്രായമുള്ളവർക്കുള്ളതായിരിക്കുന്ന പരുങ്ങലൊന്നുമില്ല, ഒരു മടിയും കൂടാതെ പറഞ്ഞു, ഒരു വലിയ പൂജ്യം.
I put zero around my head.
അപ്പൊ ഞാൻ ഈ പൂജ്യം കൊണ്ടുള്ള ഒരു ബോർഡ് എടുത്ത് എന്റെ കഴുത്തേലും തൂക്കി.
Now you see how God looks at all of us.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സകല ഭൂവാസികളെയും എല്ലാവരെയും ദൈവം എങ്ങനെയാ വീക്ഷിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
Do you know there was only one man who walked on this earth who was not a zero?
ee bhoomugathu nadannavarile poojyam allatha oruvane ullayirunnu ennu ninakku ariyamo?
Jesus.
Njan avarodu paranju, Yeshu aanu aa vyakti.
So I took a board with one on it.
Adu konde onnen ezhuthiyathayirikkunnu, onnennulla akkam ezhuthiya oru board njan eduthu, adu Yeshu aanu ennu paranju.
So I said, when I get him with me,
appa njan paranju, poojyamaguna ende adut njan ee onnaguna Yeshuvine nirthumbol,
I put him in front of me.
Ende munbile avane nirthumbol,
what do I become?
Appo njan ende vela endana?
10.
Kanakku ariyatha oru paranjatte ethraana? 10 aagunnu alle, onninde kooda oru
pichu ingode. I am better than these fellows who came first in the class, first in cross country. I am better than all of them. Put them all together and I'm more valuable than them.
Oi classile padutha parikshayil onnamadethiya kaayiga malsarathil onnamadethiya prasangathin onnamadethiya ellavarekkalum appo njan കുറച്ചുകൂടെ വിലയുള്ളവനാണ്.
I said, if I can get one more brother with me to stand with me, I'll be 100.
വേറൊരു പൂജ്യത്തിന്റെ കൂടെ ആവശ്യമുണ്ട് എനിക്ക്, അവനെ കൂടെ എന്റെ ഈ ഇടത്ത്
വെച്ചുകഴിഞ്ഞാൽ,
പൂജ്യം എന്നുള്ള കഴുത്തിൽ തൂക്കിയിരിക്കുന്ന വേറൊരു മോനെ കൂടെ എന്റെ ഇടയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ എന്റെ വില 10 നിന്ന് നേരെ കുതിച്ച് 10 ഇരട്ടിയാകുകയാണ്, 100 ആകുകയാണ്. ഞാൻ അവരോട് കുഞ്ഞുങ്ങളോട് പറയുവാൻ ഉദ്ദേശിച്ച സന്ദേശം ഇതാണ്, യേശു നമ്മുടെ അടുത്തുണ്ടായിരിക്കുന്നുള്ളത് എത്ര അത്ഭുതകരമായ കാര്യമാണ്.
ഇറ്റ്സ് ട്രൂ.
അത് സത്യമാണ് സഹോദരങ്ങളെ.
ദി ഓൺലി തിങ് ദാറ്റ് ഗിവ്സ് വാല്യൂ ടു മീ ഈസ് ദാറ്റ് ജീസസ് ഈസ് വിത്ത് മീ.
എന്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥവും മൂല്യവും നൽകുന്നത് കർത്താവായ യേശു എന്നോടൊപ്പമുണ്ട് എന്നുള്ളതാണ്.
ഓൾ അവർ അക്കംപ്ലിഷ്മെന്റ്സ് ആൻഡ് അവർ സൊസൈറ്റി ആൻഡ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് വൺ ബിഗ് സീറോ.
ഈ സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഉന്നത ജോലികളും എല്ലാം യേശുവിനെ കൂടാതെ ഒരു വലിയ പൂജ്യമാണ്.
ഇഫ് യു ആർ പ്രൗഡ് ഓഫ് ദാറ്റ്, ഇറ്റ്സ് മേ ബി ബിക്കോസ് യുവർ സീറോ ഈസ് ബിഗർ ദാൻ ദി അദർ ഫെലോസ് സ്മോൾ സീറോ.
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് അല്പം അഭിമാനത്തോടെയാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ കാരണം ഇതായിരിക്കാം, നിങ്ങളാകുന്ന പൂജ്യം മറ്റ് പൂജ്യങ്ങളെക്കാൾ കുറച്ച് വലിയ പൂജ്യമാണ് എന്നുള്ളതാകാം.
ഇഫ് ദ ടീച്ചർ മാർക്സ് സീറോ ഇൻ വൺ പേപ്പർ,
ചോദ്യക്കടലാസ് ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന അധ്യാപകന് ഒരു കുട്ടിയുടെ ഉത്തരക്കടലാസിൽ പൂജ്യം മാർക്ക്
കൊടുത്തന്നിരിക്കട്ടെ.
മറ്റ് കുട്ടികളെക്കാൾ ഒക്കെ മോശമായിട്ട് മണ്ടത്തരം മാത്രം എഴുതി വെച്ച നിന്റെ ഉത്തരക്കടലാസില് അധ്യാപകൻ ഒരു വലിയ വട്ടമിട്ടെന്നിരിക്കട്ടെ.
Big zero is any different from small zero?
ഈ കുട്ടി ഈ കടലാസം എടുത്തുകൊണ്ട് പറയുമോ എനിക്ക് ആ കൂടുതൽ മാർക്ക്, കാരണം വലിയ പൂജ്യമാണ് കിട്ടിയത്. പറയുമോ,
this is the stupidity of so many believers.
ക്രിസ്തീയ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന അനേകരുടെ ഭോഷത്വം, മഠയത്തരം ഇത്തരത്തിലാണ്.
Knowledge, their Bible knowledge, their society, their education, their salary, all this rubbish.
സമൂഹത്തിൽ അവരുടെ സ്ഥാനം, അവരുടെ വിദ്യാഭ്യാസം, ദൈവവചനത്തിന്റെ പരിജ്ഞാനം, ഇതെല്ലാം വെറും നാസ്തിയാണ്, പൂജ്യമാണ്.
I'm not saying they don't have a value on the earth.
ലോകത്തിൽ ഈ കാര്യങ്ങൾക്ക് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്.
You live on this earth, so you got to build a house, you got to get education, you got to get a job, definitely.
നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, അവർ കിട്ടാവുന്നില്ല നല്ല ജോലി കിട്ടണം, ഇതെല്ലാം
പ്രയോജനമുള്ളവരാണ്. CFC to get the highest education and get the best job.
ബാംഗ്ലൂരിലെ CFC സഭയിലുള്ള എല്ലാ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞാൻ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും നല്ല നിലവാരമുള്ള
വിദ്യാഭ്യാസം,
അവർക്ക് ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലി അവർ
അന്വേഷിക്കട്ടെ.
എന്നാൽ നിങ്ങൾക്ക് അത്
കിട്ടിക്കഴിഞ്ഞാൽ,
നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞ്, കിട്ടാവുന്നതിൽ ഏറ്റവും അധികം ശമ്പളമുള്ള ജോലിയും കിട്ടിക്കഴിഞ്ഞ്, ഈ നേട്ടങ്ങളുടെ എല്ലാം മീതെ ഒരു വലിയ പൂജ്യം വരച്ച് മനസ്സിൽ അങ്ങനെ ജീവിക്കാൻ
കഴിഞ്ഞാൽ,
ദൈവത്തിന്റെ സഭയിലെ വിലയുള്ള ഏക കാര്യം യേശു നമ്മോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
The people you meet recognize the Lord is with this person.
നിങ്ങളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് യേശു നിങ്ങളുടെ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുവാൻ കഴിയുന്ന അനുഭവം.
See what Moses prayed in Exodus chapter 33. This has been ringing in my mind for a long time.
പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയുടെ പ്രാർത്ഥന നാളുകളായിട്ട് എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
യുനോ ദ ലോർഡ് ഹാഡ് സെഡ് വെൻ ദീസ് പീപ്പിൾ ഡിസ്ഒബേയ്ഡ് ഗോഡ് ആൻഡ് വർഷിപ്ഡ് ദ ഗോൾഡൻ കാൾഫ്.
ദൈവത്തോടുള്ള ഭക്തി വിട്ടുകളഞ്ഞ കാളക്കുട്ടിയെ ഇസ്രായേൽ ജനം നമസ്കരിച്ചപ്പോൾ,
ഗോഡ് സെഡ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഓൾ ഓഫ് യു, ഐ കാൻ്റ് കം വിത്ത് യു എനിമോർ.
യഹോവയായ ദൈവം പറഞ്ഞു, ഈ ജനത്തെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു, നിങ്ങളോട് ഒരുമിച്ച് തുടർമാനമായി യാത്ര ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല.
ലോർഡ് സെഡ് ഇൻ എക്സോഡസ് 32:34,
32-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ യഹോവ ഇങ്ങനെ അരുളി ചെയ്തു,
ഐ കാൻ്റ് കം വിത്ത് യു എനിമോർ, ഐ വിൽ ജസ്റ്റ് സെൻഡ് വൺ ഓഫ് മൈ ഏഞ്ചൽസ് വിത്ത് യു ടു ടേക്ക് കെയർ ഓഫ് യു.
എനിക്ക് നിങ്ങളോട് ഒരുമിച്ച് വരുവാൻ കഴിയുകയില്ല, ഞാൻ എന്റെ ദൂതനെ നിങ്ങളോടൊപ്പം അയക്കാം, അവൻ നിങ്ങളെ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോൾ,
ഹൗ വുഡ് യു ലൈക്ക് എൻ ഏഞ്ചൽ കമ്മിങ് വിത്ത് യു?
ആ രംഗം നിങ്ങൾ ഭാവനയിൽ ഒന്ന് കാണണേ, ദൈവത്തിന്റെ ഒരു ദൂതൻ സദാ നിങ്ങളോടൊക്കെ ഒപ്പം അകമ്പടി സേവിക്കാൻ വിട്ടു തന്നാൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് കാണാം വെട്ടിത്തിളങ്ങുന്ന പ്രഭയുള്ള ദൈവത്തിന്റെ ശക്തനായ ഒരു ദൂതൻ. നിങ്ങള് എല്ലാവർക്കും മറ്റുള്ളവർക്കും കാണാം, എന്നോടൊപ്പം ദൈവം ഒരു ദൂതനെ വിട്ടിരിക്കുകയാണ് എന്റെ അകമ്പടി സേവിക്കാൻ.
So many people proud of that today. They get up in the meeting and say, I saw one angel, two angels, three angels. Somebody else will say, I saw four angels.
പല പ്രസംഗരും പുകഴുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ കേട്ടിട്ടില്ല ചെല്ലു പറയുന്നത് ഞാൻ ഒരു ദൂതനെ കണ്ടു, അപ്പം മറ്റേ ആൾ വിട്ടുകൊടുക്കുകയല്ല, ഞാൻ രണ്ട് കണ്ടു, മൂന്ന്, ലേലം വിളിക്കുന്ന പോലെ നാല് ദൂതന്മാരെ കണ്ടവരാണ് മീറ്റിംഗുകളിൽ.
There's no end to this.
ഇതിനൊരു അവസാനമില്ല.
Moses said, I don't want any angel.
ദൈവം തന്നെ നേരിട്ട് മോശയോട് പറഞ്ഞു, ഞാൻ എന്റെ ദൂതനെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, വേണ്ട കർത്താവേ, വേണ്ട.
I don't want any angel. I don't want to go anywhere with these angels with me.
അവിടുത്തെ ദൂതനെയാണ് അവിടെ അയക്കുന്നതെങ്കിലും എനിക്ക് ആ ദൂതനുമായിട്ട് എങ്ങും
പോകില്ല. He said in chapter 33:15.
13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ മോശ പറഞ്ഞു,
If you don't go with us, I don't want to go anywhere from here. We just sit in this wilderness and die in this wilderness.
മോശ യഹോവയോട് പറഞ്ഞു, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്ന് പുറപ്പെടുവിക്കല്ലേ, ഇത് മരുഭൂമിയാണ്, ഇവിടെ മരിച്ചു മണ്ണടിഞ്ഞാലും അതാണ്
മെച്ചം. This is not a comfortable place, but we will stay here. We are not going anywhere if you don't go with us.
ഇത് വിധനമായ മരുഭൂമിയാണ്, സുഖപ്രദമായ ജീവിതമല്ല, പക്ഷേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെന്ന് വരികിൽ ഇവിടെ മരിച്ച് അടക്കയാണ് ഏറ്റവും നല്ലത്.
Lord, you say you'll send 10,000 angels with me. No, thank you. I don't want them.
കർത്താവേ, ഒരു ദൂതനല്ല, 10,000 ദൂതന്മാരെ നീ അയക്കാമെന്ന് നീ വാക്ക് പറഞ്ഞാലും എനിക്കത് പോരാ, നന്ദി, പക്ഷേ നീയാണ് എന്റെ കൂടെ പോരേ.
You see how he valued the presence of God.
ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഈ ദൈവപുരുഷൻ എത്രയധികം വിലമതിച്ചിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം.
You know why he valued it? Because he saw God face to face. He knew how wonderful it was to have God with him.
ദൈവത്തിന്റെ ദൃശ്യ സാന്നിധ്യത്തെ മോശയെ എത്രയധികം വിലമതിച്ചതിന്റെ കാരണം കർത്താവിനെ മുഖാമുഖമായി കണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ അനുഗ്രഹം അവൻ രുചിച്ചറിഞ്ഞവനാണ്.
സോ മെനി ടൈംസ് ഐ ഹാവ് സെഡ് Lord, if you don't go with me into that pulpit, I'm not going to go to preach.
ഞാൻ അനേക തവണ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തിനെ സംസാരിക്കാൻ പോകുന്ന പ്രസംഗവേദിയിലേക്ക് അവിടെ നിന്നോട് പോരുന്നില്ലെന്ന് വരികിൽ ഞാൻ അങ്ങോട്ടില്ല.
They used to say about William Branham, used to say that there was always an angel with him when he got up to preach. He was one of those old-time Pentecostal people.
കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു പെന്തക്കോസ്ത ഉണർവ് പ്രസംഗനായിരുന്നു വില്യം ബ്രണാം എന്ന് പറയുന്ന ആൾ. നിങ്ങൾ ചില കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു, താൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ ഒരു ദൂതൻ തന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കാര്യമേ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ദൂതൻ എന്നോടൊപ്പം പ്രസംഗിക്കുമ്പോഴും എപ്പോഴും നിൽക്കുക എന്നുള്ളത് എന്റെ മനസ്സിനെ
അത്രയൊന്നും
ആകർഷിക്കുന്നില്ല. മോശയുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് എന്നെയും ഭരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോടൊപ്പം പോരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങും പോകുന്നില്ല. ഒരിടത്തേക്കും പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അവിടുത്തെ സാന്നിധ്യം നിരന്തരം എന്നോടൊപ്പം ഉണ്ടായിരിക്കും. മോശ പറഞ്ഞ കാര്യം
വെരി ഇമ്പോർട്ടന്റ് വേർഡ്സ്. വേർസ് 16,
16 വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 33:16.
ഹൗ ക്യാൻ ഐ നോ ഐ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ യുവർ സൈറ്റ് അതർവൈസ്.
എന്നോടും നിന്റെ ജനത്തോടും അങ്ങയ്ക്ക് കൃപയുണ്ടെന്നുള്ളത് ഞാൻ എങ്ങനെയാണ്
അറിയുന്നത്?
അവിടുത്തെ ദൂതനെ ഞങ്ങളോടൊപ്പം അയച്ചാൽ അത് തെളിയിക്കപ്പെടുകയില്ല.
How do I know that God is happy with me?
ദൈവം എന്റെ ജീവിതത്തിൽ സന്തുഷ്ടനാണെന്നുള്ളത് ഞാൻ എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? അവിടെ എന്നോടൊപ്പം പോരുന്നു
എന്നുള്ളതാണ്
മറ്റൊരു കാര്യം.
ഹൗ വിൽ ഇറ്റ് ബി നോൺ ദാറ്റ് ഐ ആൻഡ് യുവർ പീപ്പിൾ ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഓൾ ദി അദർ പീപ്പിൾ ഓൺ ദി എർത്ത് അൺലെസ് യു ആർ വിത്ത് us.
16 വാക്യത്തിന്റെ രണ്ടാം ഭാഗം, ഞങ്ങളും ഞാനും നിന്റെ ജനവും ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് വ്യത്യസ്തതയുള്ളവർ വിശേഷതയുള്ളവരാണെന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം പോകുന്നില്ലെങ്കിൽ എങ്ങനെ തെളിയിക്കപ്പെടും?
How shall we show that our church is distinguished from all the other people on the earth?
നമ്മുടെ സഭ ഭൂമിയിലുള്ള ഇതര സഭകളെക്കാൾ മറ്റ് ജനങ്ങളെക്കാൾ വ്യത്യസ്തമാണെന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്?
Not that we don't have pastors and we don't wear robes and we don't take a collection.
പാസ്റ്റേഴ്സ് എന്ന പേരുള്ളവർ നമുക്കില്ലെന്നുള്ളതോ നാം പുരോഹിത വേഷം ധരിക്കുന്നില്ലെന്നുള്ളതോ സ്തോത്രാഴ്ച എടുക്കുന്നില്ലെന്നോ എന്നുള്ളതൊന്നുമല്ല നമ്മെ
വ്യത്യസ്തരാക്കുന്നത്.
വേണമെങ്കിൽ ഈ പൊള്ളയായ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രശംസിക്കുകയും നാം വ്യത്യസ്തരാണെന്ന് ചിന്തിക്കുകയും
ചെയ്യാം.
സഭയുടെ മീറ്റിംഗിന് കടന്നുവരുന്ന ഒരു സത്യാന്വേഷി ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കുന്നതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. കർത്താവിനോട് സംസാരിച്ചു എന്ന് അവന് സാക്ഷ്യം
പറയുന്നു.
വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതവുമായിട്ട് അടുത്തിടപെടുകുന്ന ഒരു വ്യക്തി, ആ മനുഷ്യനോടൊപ്പം ആ സ്ത്രീയോടൊപ്പം കർത്താവ് ഉണ്ട് എന്ന് അവൻ അറിയുവാൻ
കഴിഞ്ഞു.
ഒരുപക്ഷെ നിങ്ങൾ വലിയ ബുദ്ധിശക്തിയുടെ വ്യക്തിയൊന്നും ആയിരിക്കില്ല, പ്രസംഗ പാഠവും നിങ്ങൾക്കുണ്ടാകുകയില്ല. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉള്ളത് ആ വ്യക്തിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു.
യു കനോട്ട് പ്രൊഡ്യൂസ് ദാറ്റ് എനിവേ അൺലെസ് ദി ലോർഡ് ഹിംസെൽഫ് ഈസ് വിത്ത് യു.
കർത്താവ് തന്നെ തിരുസാന്നിധ്യം നിങ്ങൾക്ക് നൽകാതെ നിങ്ങളോടൊപ്പം വരാതെ നിങ്ങൾക്ക് കൃത്രിമമായി അവിടുത്തെ സാന്നിധ്യം ഉളവാക്കി എടുക്കുവാൻ കഴിയുകയില്ല.
There are thousands of people in the world duplicating the gift of tongues today just producing some noise with their mouth.
അന്യഭാഷയുടെ വരം അനുകരണത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യ വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ട്.
People who duplicate false healing, preaching everything.
പ്രസംഗം യഥാർത്ഥത്തിലുള്ള അഭിഷിക്തമായ പ്രസംഗത്തിന് അനുകരണം, അതുപോലെ തന്നെ രോഗസൌഖ്യം യഥാർത്ഥമായിട്ടല്ലാത്ത ഇതെല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആർക്കും അനുകരിപ്പാൻ കഴിയാത്തതാണ്. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ആ ദിവ്യ സാന്നിധ്യത്തിലുണ്ട്.
God is with a man.
ഒരു മനുഷ്യനോടൊപ്പം ദൈവമുണ്ടായിരിക്കുന്നു പറയുന്നത്. അത് നിങ്ങൾക്ക് സ്പർശിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ് ദിവ്യ
സാന്നിധ്യം.
അങ്ങനെ ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ, സ്ത്രീയെയോ നിങ്ങൾ അല്പസമയം അവരുമായി ചെലവഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ സ്പർശിക്കുന്ന നിങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ ചില നിമിഷങ്ങൾ കേൾക്കുമ്പോൾ ദൈവശബ്ദം കേട്ടുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ഹൃദയത്തിൽ ധൈര്യമുള്ളവരായി ആ വ്യക്തിയെ വിട്ട് മടങ്ങിപ്പോരുന്നു. നിങ്ങൾ ഉള്ളിൽ ശക്തിപ്പെട്ടവരായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്. നിർമ്മലമായിരിക്കുന്ന ഒരു ജീവിതത്തിനായിട്ടുള്ള ഉത്കടമായിരിക്കുന്ന ഒരു വാഞ്ച ഉള്ളിൽ കത്തിയവരായിട്ടാണ് നിങ്ങൾ
മടങ്ങിപ്പോകുന്നത്.
കുറച്ചുകൂടെ വിനയമുള്ള താഴ്മയുള്ള ഒരു ദൈവവൈതലായി ജീവിക്കുവാനുള്ള ആഗ്രഹവും പേറിയാണ് നീ
പോകുന്നത്.
നിങ്ങളോട് ആരെങ്കിലും അടുത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളാണ് അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടത്.
In my younger days, I thought the main thing is to convince people about some doctrine.
എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഞാൻ വിചാരിച്ചിരുന്നത് ക്രിസ്തീയ വിശ്വാസങ്ങൾ ശരിയായിട്ടുള്ളത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ശരിയായിരിക്കുന്ന ക്രിസ്തീയ ഉപദേശത്തിന്റെ സാക്ഷിയായിരുന്നു ആ നാളുകളിൽ ഞാൻ. എന്നാൽ എത്ര നിർമ്മലമാണെങ്കിലും അങ്ങനെയുള്ള ഉപദേശങ്ങളെ ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അത് സംവാദങ്ങൾക്ക് തർക്കങ്ങൾക്ക് ഇടയാകുള്ളൂ എന്ന് ഞാൻ കണ്ടെത്തി.
I don't fight for doctrine. I don't argue with people about doctrine.
എനിക്ക് ക്രിസ്തീയ വിശ്വാസങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും ഒരു ക്രിസ്തീയ ബോധ്യങ്ങളെക്കുറിച്ചും ഞാൻ ഇന്ന് വഴക്കടിക്കാറില്ല.
I hold doctrines very strongly myself.
വ്യക്തിപരമായി പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ ആഴമായി ദൈവം എഴുതിയിട്ടുണ്ട്.
But when I try to convince another person, it's just trying to prove that I'm cleverer than him. That's all.
എന്നാൽ ഉപദേശ വിഷയത്തിൽ മറ്റൊരാളിനെ ഒരു വ്യക്തിക്ക് ബോധ്യം വരുത്തുവാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ തെളിയിക്കപ്പെടുന്നത് ഒരു കാര്യമാണ്, ഞാൻ തെളിയിക്കുന്നതിൽ വിജയിച്ചെങ്കിൽ ഞാനാണ് കൂടുതൽ
ബുദ്ധിമാനായത്.
മറ്റു പലരെക്കാളധികം തിരുവചനം എനിക്കറിയാവുന്നതുകൊണ്ട് ഈ ഉപദേശ സംബന്ധമായ ഒരു തർക്കത്തിൽ മിക്കവാറും എല്ലാവരെയും തോൽപ്പിക്കുവാൻ എനിക്ക് എളുപ്പമാണ്. എന്നാൽ അത് ചെയ്യുവാൻ എനിക്ക് അശേഷം ആഗ്രഹമില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന
ദൗത്യം.
കർത്താവിലേക്ക് എന്നോട് യോജിക്കാത്ത വ്യക്തിയെയും നേടുക എന്നുള്ളതാണ് എന്റെ
ദൗത്യം.
ഞാൻ ഒരു കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്, തർക്കത്തിലൂടെ ഒരിക്കലും മറ്റൊരു ഹൃദയം കവരുവാൻ കഴിയില്ല.
Jesus said, if I be lifted up, will draw all men unto me.
നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ സമയത്ത് നമുക്ക് ഓർക്കാം. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും.
And I said, Lord, that's what I want to do in my life.
ഞാൻ കർത്താവിന്റെ വാക്കുകൾ ഗൌരവമായി എടുത്തിട്ടുണ്ട്. ഞാൻ യേശുവിനോട് പറയുന്ന കർത്താവേ, അതാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം.
The way I speak and the things I speak and the things I do, I want to lift up Jesus and prove to this world that he's alive today.
ഞാൻ സംസാരിക്കുന്ന വിധം, ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഈ ലോകത്തിന് തെളിയിക്കണം കർത്താവേ അവിടുന്ന് ജീവിക്കുന്നു.
Some of you may not know the reason why from the beginning we decided we will never send a report about our work or never take an offering in our meetings.
ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കാം, നമ്മുടെ പ്രാദേശിക സഭകളുടെ കൂടിവരവുകളെക്കുറിച്ചോ ക്രിസ്തീയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ മറ്റാർക്കും ഒരു റിപ്പോർട്ട് അയക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ സൂക്ഷിക്കുകയോ നാം ചെയ്യുകയില്ല എന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന്. കഴിഞ്ഞ 30 വർഷം അല്ലെ അതിൽ കുറച്ച് സമയം എന്നോട് അടുത്തറിയാവുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കത്തുകൾ കിട്ടിയിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാനുള്ള വിഷയങ്ങൾ സഭയുടെ ഉത്തരവാദിത്തമുള്ള മൂത്ത സഹോദരന്മാരോട് മാത്രമേ ഞാൻ ചുരുങ്ങിയ സമയങ്ങളിൽ പങ്കിട്ടിട്ടുള്ളൂ. മറ്റാരോടും ഞാൻ ഈ കാര്യങ്ങൾ പ്രസിദ്ധമാക്കിയിട്ടില്ല. ഈ കാര്യങ്ങൾ മിക്കതും രഹസ്യമായി നാം സൂക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? ലോകത്തിലെ ക്രൈസ്തവരിൽ നല്ല പങ്കാളുകളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ പുകഴുന്നവരാണ്.
I have traveled to 100 countries. My television program goes to 150 countries.
ഞാൻ ലോകത്തിന്റെ 100 രാജ്യങ്ങളിലധികം ദൈവദിനവുമായി സഞ്ചരിച്ചു കഴിഞ്ഞു. എന്റെ ടെലിവിഷൻ പ്രോഗ്രാം 150 രാജ്യങ്ങളിൽ എത്തുന്നുണ്ട് എന്നും മറ്റും പറയുന്നവർ ധാരാളമാണ്.
What about Jesus? He said, I've traveled only in one country. I don't have a television program.
യേശുവിനോട് ചോദിച്ചാൽ യേശുവിന് പറയാനുള്ള സാക്ഷ്യം എന്താണ്? ഒരൊറ്റ രാജ്യത്ത് മാത്രം, അതിന്റെയും എല്ലായിടത്തും പോയില്ല കേട്ടോ, എനിക്ക് അന്ന് ടെലിവിഷൻ പ്രോഗ്രാമും ഇല്ലായിരുന്നു. യേശുവിന്റെ സാക്ഷ്യം ഇതാണ്. എന്നാൽ യേശുവിന് പറയാൻ കഴിയുമായിരുന്നു, ഈ നാഴിക വരെയും പിതാവ് എന്നോടൊപ്പമുണ്ട്. അതാണ് അവിടുത്തെ
വ്യത്യസ്തമാക്കിയത്.
എന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന ഇതാണ് കർത്താവേ, ലോകത്തിലെ വേറെ ഒരു കാര്യത്തിലും ആത്മീകമെന്ന് പറയുന്നതാണെങ്കിലും പ്രശംസിപ്പാൻ എനിക്ക് ആഗ്രഹമില്ല, നീ എന്നോടൊപ്പം ഉണ്ടായാൽ മതി.
The reason why we've had this financial policy is to prove that without asking men, without reporting about our work, God can meet all our needs because he's a living God.
ലോകത്തിൽ നമ്മുടെ സഭാപരമായ ആവശ്യങ്ങൾക്ക് പണം ആവശ്യമാണ്. എന്നാൽ പണത്തിന്റെ ആവശ്യം ഒരു ചെവി പോലും അറിയാതെ സൂക്ഷിക്കണമെന്ന് നാം എന്തുകൊണ്ടാണ് ഒരു നിലപാടെടുത്തത്? സ്വർഗത്തിലെ ദൈവം ആവശ്യങ്ങൾ അറിയുന്നവൻ, അത് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പിലാണ്.
The other day I was in a conference in Tamil Nadu where there are 1500 people at the conference from our churches.
ചില ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് നടന്നായിരിക്കുന്ന കോൺഫറൻസിലെ സമ്മേളനങ്ങളിലെ അവിടെയുള്ള നമ്മുടെ പ്രാദേശിക സഭകളിൽ നിന്നും ആയിരത്തിലധികം വിശ്വാസികൾ
സംബന്ധിച്ച്
20 വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്തീയ സഭയും ഒരു കൂട്ടവും ഇല്ലാതെ ഇരുന്ന തമിഴ്നാട്ടിൽ ഏറ്റവും ദരിദ്രമായിരിക്കുന്ന ഒരു മേഖലയിലാണ് ഈ സഭയും ഈ സമ്മേളനവും. കർത്താവിന്റെ വരവിന് ശേഷം കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ഒരു ക്രിസ്തീയ സഭ
ഇല്ലാതെ
തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം ഇന്ന് അവിടെ വർഷത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ്
നടക്കുന്നു.
ആ മീറ്റിംഗുകളിൽ ഒരിക്കൽ പോലും മറ്റെല്ലാ ഇടങ്ങളിലും പോലും നാം സ്തോത്രകാഴ്ച എടുക്കാറില്ല. അവിടുത്തെ മൂപ്പന്മാരായ സഹോദരന്മാരോട് ഞാൻ ചോദിച്ചു ഈ കോൺഫറൻസ് ഈ 4 ദിവസം പോകണ്ടി ഈ 4 ദിവസം ഈ 3 ദിവസത്തെ കോൺഫറൻസിന് നിങ്ങൾക്ക് എന്തുമാത്രം ചെലവുണ്ടായി?
1 ലക്ഷം
അദ്ദേഹം പറഞ്ഞു. ആ സഹോദരന്മാർ പറഞ്ഞു 1 ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ്.
യു നീഡ് എനി ഹെൽപ് ഫ്രം സിഎഫ്സി ബാംഗ്ലൂർ?
അപ്പൊ ഞാൻ ചോദിച്ചു ബാംഗ്ലൂരിലുള്ള സഭ കുറച്ചുകൂടെ സാമ്പത്തികമായി മെച്ചമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്യട്ടെ? അവർ പറഞ്ഞു നന്ദി, ഞങ്ങൾക്ക് ആവശ്യമില്ല.
Have you ever heard poor people from a village saying that?
അധ്വാനിക്കുന്ന തൊഴിലാളികളായിരിക്കുന്ന സഹോദരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമീണ സഭയിലെ സഹോദരന്മാർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
We have a lovely assembly in a small remote village in Tamil Nadu called Kadaliyur.
Tamil Nadile oru vidura grama pradeshathe daridramaya oru idathe Kadaliyur enna sthalathinte veru oru kochu sabhay undu.
A wonderful elder brother there, he earns his living by selling vadas on a cycle early in the morning.
Aa sabhayile anugrahikkappetta aa sabhayile moopanaya sahodarane enganeyanu nanne kudumbathe potti pulathunnu ariyamo oru cycleile vada undaki vittanu.
Every morning he and his wife get up at 3:30 and grind the thing and go selling vadas and 10 o'clock they come back.
Ella
avarum
adiravile veluppine 3 manikku bhartavum bhariyum ezhunnettu ulunna arach vada undaki 10 maniyodu koodi rendu perum vilpana kazhinju madangi varu.
When I met him about a year ago,
ഒരു വർഷം മുൻപ് ഞാൻ ഈ സഹോദരനെ കണ്ട സമയത്ത്
I gave him 3000 rupees.
ഞാൻ ഈ സഹോദരനെ ഒരു സ്നേഹത്തിന്റെ ദാനമായി 3000 രൂപ കൊടുത്തു.
I said, this is for all the poor people who need in your village.
നിങ്ങളുടെ ചെറിയ സഭയിലെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞു.
We don't have any poor people in our village. We are all okay.
ഈ വടവിക്കുന്ന സഹോദരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ സഭയിൽ ദരിദ്രരായിരിക്കുന്ന സഹോദരന്മാരൊന്നുമില്ല, ഇത് വേണ്ട, നന്ദി.
He just refused to take it from me.
എന്നിൽ നിന്ന് ആ പണം ഈ തുകയുടെ സ്വീകരിക്കുവാൻ അദ്ദേഹം മടിച്ചു.
I had to wrestle with him to put it in his pocket.
ആ സഹോദരന്റെ പോക്കറ്റിൽ പണം ഇടാനായിട്ട് ഞാൻ ഒരു ചെറിയ മൽപ്പിടുത്തം തന്നെ നടത്തേണ്ടി വന്നു.
Lord, my eyes have seen your salvation.
Oh, njan angalulla
you have accomplished
anganeulla sandarbhangalile ariyad ende hrudayathinte adithattil ninnum devathode njan parayarund ende kannu avudte raksha kandallo idana suvisheshan.
This is the fruit of the word. They recognize Jesus is with them.
Oh, devathinte vadanathinte kriya, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹാത്ഭുതം, യേശു അവരോടൊപ്പം ഉണ്ട് എന്നറിയുന്ന ഏറ്റു പറയുന്ന സഹോദരങ്ങൾ.
I have seen like Simeon the body of Christ.
ലോകത്തിൽ
small village,
ലോകത്തിൽ കർത്താവായിരിക്കുന്ന യേശു ഒരു നവജാത ശിശുവായി സിമ്യോൻ കണ്ടതുപോലെ കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ചെറിയ ചെറിയ തുരുത്തുകളാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ എനിക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചു.
I said like Simeon, Lord, now your servant can depart in peace because my eyes have seen your salvation.
അതുകൊണ്ട് എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നന്ദിയോട് പറയുവാൻ കഴിയും. അടിയനെ സമാധാനത്തോടെ വിട പറയട്ടെ, നിന്റെ രക്ഷ ഞാൻ കണ്ടല്ലോ.
Not depart from the earth, I'm not yet ready for that, but depart from that place because they don't need me anymore.
നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഭൂമിയിൽ നിന്ന് പോകാൻ എനിക്ക് തൃതിയായി എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രാദേശിക സഭ കർത്താവിനെ കണ്ട സഹോദരന്മാരെ കണ്ടതിന് ശേഷം എനിക്ക് അവിടെ നിന്നും നന്ദിയോടെ സമാധാനത്തോടെ
മടങ്ങിപ്പോരാം.
അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു സഭ, അവർക്കിനി എന്റെ ശുശ്രൂഷയുടെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ള മറ്റിടങ്ങളിലേക്ക് പോകാം എന്നുള്ള മനോഭാവം.
They have proved the presence of God.
ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിലമതിക്കുന്നവർ, വെളിപ്പെടുത്തുന്നവർ.
Jesus is living.